തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നും രണ്ടും ലേഖനങ്ങളിൽ വളരെ വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം എന്ന് പറയുന്നത് സഭയിലെ നടപടിക്രമങ്ങൾ, സഭയിൽ എന്ത് ആണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതിന്റെ ഒരു ക്രമം, ഈ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ആ ഒന്ന് കൊരിന്ത്യർ നാം കാണുന്നു. അവിടെ കൂടി വരുമ്പോൾ കർത്തമേശ ആചരിക്കേണ്ടത് എങ്ങനെയാണ്, അതുപോലെ തന്നെ വരങ്ങള് സഭയിലെ എക്സസൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, കൂട്ടായിട്ട് ചേർന്ന് വരുമ്പോ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരു സഭയുടെ കോണ്ടക്സ്റ്റിൽ ആ സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഒന്ന് കൊരിന്ത്യരിൽ പ്രധാനമായിട്ടും പൗലോസ് ഊന്നൽ നൽകുന്നത്. എന്നാൽ രണ്ട് കൊരിന്ത്യരിലേക്ക് വരുമ്പോ, രണ്ട് കൊരിന്ത്യരില് നമുക്ക് ഒന്ന് കൊരിന്ത്യരിൽ ഒരു സഭയുടെ ഒരു ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, രണ്ട് കൊരിന്ത്യരില് ഒരു ദൈവഭൃത്യന്റെ ആന്തരികമായ സംഘർഷങ്ങളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു ദൈവഭൃത്യൻ, അവന്റെ പ്രത്യേകതകൾ, അവൻ എന്താണ് വിലമതിക്കുന്നത്, അവൻ എന്തിനെയാണ് ഏറ്റവും വലുതായിട്ട് കാണുന്നത്, അവന്റെ ഹൃദയത്തിലുള്ള ഭാരങ്ങൾ, അവന്റെ ദുഃഖങ്ങൾ, അവന്റെ പോരാട്ടങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ തെളിമയോടെ മറ്റൊരു ലേഖനത്തിലും കാണാതെ വണ്ണം പൗലോസ് തന്നെ തന്നെ ജനത്തിനായിട്ട് തുറന്നിടുകയാണ് ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നു, ഓ പുറത്തെ യുദ്ധം, അകത്ത് ഭയം. പൗലോസിനെ പോലെ ഒരാൾ ആ നിലയിൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചും താനെ വളരെ സുതാര്യതയോടെ പ്രസ്താവിക്കുന്ന ഒരു ലേഖനമാണ് രണ്ട് കൊരിന്ത്യർ. ഒരു ദൈവഭൃത്യൻ, അവന്റെ ഉദ്ദേശ്യങ്ങൾ എന്താണ്, അവന്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അവൻ കടന്നു പോകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ എന്താണ്, അവന്റെ പോരാട്ടങ്ങൾ എന്താണ്, അവൻ എന്തിനെയാണ് വിലമതിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് കാണാനായിട്ട് കഴിയും. അത് തുടങ്ങുമ്പോൾ തന്നെ നാം കാണുന്നത് ഞങ്ങളെ കർത്താവ് ആശ്വസിപ്പിച്ചു, ഞങ്ങളെ ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ ആശ്വസിപ്പിച്ചു, ഈ സർവ്വാശ്വാസങ്ങളുടെയും കർത്താവ് ഞങ്ങളെ അങ്ങനെ ആശ്വസിപ്പിച്ച് അതുമൂലം മറ്റുള്ളവരേക്കും ഞങ്ങൾ ഒരു ആശ്വാസമായി തീരുന്നതിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞ് തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോ രണ്ട് കൊരിന്ത്യർ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോ നമ്മളൊരു വാക്യം കാണുന്നുണ്ട്. രണ്ട് കൊരിന്ത്യർ അഞ്ചാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യം, ക്ഷമിക്കണം, ഒമ്പതാമത്തെ വാക്യം. രണ്ട് കൊരിന്ത്യർ അഞ്ചാം അധ്യായം ഒൻപതാമത്തെ വാക്യം നോക്കുക. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. എന്നുള്ളത് സഹോദരനെ വായിച്ചപ്പോ അതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അതാണ് ഞങ്ങളുടെ എയിം. ചില ട്രാൻസ്ലേഷനിൽ പറയുന്ന പോലെ ഞങ്ങളുടെ അംബീഷൻ അതാണ് എന്നാണ് പറയുന്നത്. അംബീഷൻ, ജീവിതത്തെ കുറിച്ചുള്ള ആളുകളുടെ താല്പര്യം, അതിന്റെ ലക്ഷ്യം. നിങ്ങൾക്കെന്താ നിങ്ങളുടെ ജീവിതത്തിന്റെ അംബീഷൻ എന്താ? ഏതായാലും ഇങ്ങനൊക്കെ ജനിച്ചു, കുറച്ചുനാൾ ഇങ്ങനൊക്കെ അങ്ങ് ജീവിച്ചു പോകണം, ഒരു ദിവസം ഇങ്ങനൊക്കെ അങ്ങ് പോകും, ഒരു ദിവസം അങ്ങ് ഉരുട്ട് വിളിച്ചാകും. ഞാൻ കൂടെ കൂടെ ഉരുട്ട് വിളിച്ചാകും എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു പേടി, അയ്യാൾ പോകുന്ന വഴിക്ക് എങ്ങാനും ആണോ. അതല്ല, നിങ്ങൾക്കൊക്കെ താല്പര്യമുള്ള പോലെ കട്ടിലെ കിടന്ന് അന്ധവിശ്വാസം എല്ലാം വലിച്ചും മക്കളും കൊച്ചുമക്കളും എല്ലാം സ്പൂണിൽ വെള്ളം കോരി തന്നും ഒക്കെ ആണെങ്കിലും നമ്മളെല്ലാം എന്ത് ചെയ്യും, മരിക്കും. എങ്ങനെങ്കിലും അങ്ങനെ അങ്ങ് മരിച്ചാൽ മതിയോ? അതോ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ? എന്താണെങ്കിലും ഒരു പ്രത്യേക കാര്യം നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായിട്ടും എയിമായിട്ടും നമ്മുടെ അഭിലാഷമായിട്ടും അംബീഷനായിട്ടും നമ്മൾ വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ഞാനും ആ നിലയിൽ വെച്ചിട്ടില്ലെങ്കിൽ, നമുക്കതിനെക്കുറിച്ചൊരു വ്യക്തതയില്ലെങ്കിൽ, ഇതാ ഒരു ദൈവഭൃത്യൻ അവൻ പറയുന്നു, എനിക്ക് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, ആ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? നമ്മളിപ്പോ വായിച്ചു, ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞാൻ അവനെ പ്രസാദിപ്പിക്കുന്നവനാകുവാൻ അഭിമാനിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, എന്റെ അഭിലാഷമത. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമുക്കും നമ്മുടെ ലക്ഷ്യങ്ങള് ഈ ലോകത്ത് കാണുന്നതിൽ വെച്ചാൽ നമ്മൾ എന്തായിത്തീരും? നമ്മൾ ഫോഷന്മാരാണ്. ജീവിതം എന്ന് പറയുന്നത് എന്താ? ഇന്ന് കണ്ട് നാളെ വാടും പൂക്കളെ പോലെ എന്ന് പാട്ടുകാരൻ പറയുന്നത് പോലെ, ഓ ഇന്ന് വളരെ മനോഹരമായിട്ട് ഉദിച്ചുയർന്ന് നന്നായി നിൽക്കുന്നു, നാളെ അത് ഇല്ലാതെയാകും, അതിന്റെ സ്ഥലം അതിനെ പിന്നെ അറിയുന്നതുമില്ല. ആ വരി വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു നടുക്കമുണ്ട്. എന്താ? ആ പൂവ് ഉതിർന്നു പോയി, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നതുമില്ല എന്നൊരു എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ നമ്മൾ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ വിചാരം എല്ലാ കാര്യങ്ങളും നമ്മൾ കേന്ദ്രീകരിച്ചായിരിക്കുന്നത്. ഞാൻ അതിനെ ഇറങ്ങുന്നു, അങ്ങോട്ട് പോകുന്നു, ആളുകളെല്ലാം എന്നെ നോക്കുന്നു, ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മിൽ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ഈ ലോകത്തെ മുഴുവൻ കാണുന്നത്. നമ്മുടെ കണ്ണിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കാണുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മൾ അങ്ങ് ഇല്ലാതായി. ഇല്ലാതായെന്നിരിക്കട്ടെ, ഇല്ലാതായാൽ ഈ ലോകം മുഴുവൻ അയ്യോ അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം ഇല്ലാതായി എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അല്ല, അവരെന്തെയും പിറ്റേന്ന് സൂചന ഒരുക്കും. സഹോര സൗരി, ഞാനും നീയും ഈ ഭൂമിയുടെ മുഖത്തു നിന്ന് മാറ്റപ്പെട്ടാലും പിറ്റേന്ന് എന്ത് ചെയ്യും? കൃത്യം 6 മണിയാകുമ്പോൾ സൂര്യൻ ഉദിക്കും. കുഞ്ഞുങ്ങളൊക്കെ 7:30 ആകുമ്പോൾ പുസ്തകമൊക്കെ എടുത്ത്, സജ്ജയൊക്കെ എടുത്ത് അവർ സ്കൂളിൽ പോകും. ബസ് കൃത്യമായിട്ട് ഓടും. ഈ വഴിയിലൂടെ തന്നെ വണ്ടികൾ ഓടും. ആളുകൾ അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പോകും. ഇവിടെ അടുക്കളകളിൽ പിന്നെയും ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. ആളുകൾ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കും. വൈകുന്നേരങ്ങളിൽ ഉല്ലാസത്തിന് പോകും. കാര്യങ്ങളൊന്നും ഒരു യാതൊരു തടസ്സവും കൂടാതെ നിർവിഘ്നം കാര്യങ്ങൾ അങ്ങനെ പോകും. നമ്മള് ഇല്ലാതായി എന്നുള്ളത് കൊണ്ട് ഈ ലോകത്തിനൊന്നും സംഭവിക്കാൻ പോവുകയല്ല. ലോകം അതിന്റെ ഗതി പിന്നെയും അങ്ങനെയാണ് തുടരുകയാണ് ചെയ്യുന്നത്. അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുന്നതുമില്ല. കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ വന്ന് അങ്ങനെ അങ്ങ് പോകും. ഞാനും നീയും ഇല്ല. നിങ്ങൾ ഇടയ്ക്കൊക്കെ അങ്ങനെ സങ്കല്പിക്കണം, നമ്മൾ ഇല്ലാതിരിക്കുകയും ഈ ലോകം കൃത്യമായിട്ട് നടക്കും. നമ്മൾ നോക്കുന്ന, നമ്മൾ ജോലി നോക്കുന്ന ഓഫീസില് ഇപ്പൊ നമ്മുടെ വിചാരം നമ്മൾ ചെന്നില്ലെങ്കിൽ കാര്യം നടക്കുകയാണെന്ന്. എന്നാൽ നമ്മൾ ഇല്ലാതെയും അവിടെ കാര്യങ്ങൾ നടക്കുന്ന കാര്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങളില്ലാതെ നിങ്ങളുടെ അടുക്കളയിൽ ഒരു കാര്യം നടക്കുകയില്ല എന്നാണ് നിങ്ങളുടെ ചിന്ത. എന്നാ സഹോദരി, നിന്റെ കാലം കഴിഞ്ഞാലും അവിടെ കാര്യങ്ങളെല്ലാം നടന്നോളും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്ര നിസ്സാരമാണ് നമ്മുടെ ജീവിതമെങ്കിൽ, ഓ വളരെ ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെയാണ്. ഒരു കാറ്റടിച്ച് ആ പൂവ് ആ സ്ഥാനത്ത് നിന്ന് വീണു, ആരും പിന്നെ അതിനെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ നമ്മൾ നമ്മുടെ അംബീഷൻ, നമ്മുടെ അഭിലാഷം ഈ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്താൽ, കൊണ്ടുവന്ന് വെച്ചാൽ നമ്മള് സകല മനുഷ്യരിലും വെച്ച് ഹോഷന്മാരാണ്. നമ്മളൊരു പാട്ടുകാരൻ പറയാറുണ്ടല്ലോ, എന്റെ ജീവിതം 4 വിരൽ നീളം, 4 വിരൽ നീളം, ഒരു നിഴല് പോലെ അത് കഴിഞ്ഞു പോകുന്നു. യോബ് പറയുന്നു, മനുഷ്യൻ മണ്ണുകൊണ്ട് നിർമ്മിച്ച് മൺപുരകളിൽ പാർത്ത് ഓ ഒരു ഒരു പുഴുവിനെ പോലെ ചതഞ്ഞറിഞ്ഞില്ലാതാകുന്നു. എത്ര വർഷം കൂടി വന്നാലുള്ളത്? 70-80. അതിൽ തന്നെ ഒരു നല്ല പങ്ക് കഴിഞ്ഞുപോയി. ഇനിയിപ്പോ കുറച്ച് നാള് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അങ്ങനെയുള്ളപ്പോ നമ്മുടെ ലക്ഷ്യം എന്തിൽ കൊണ്ടുവന്ന് വെക്കരുത്. ഇന്ന് കാണുന്ന കാര്യത്തിൽ കൊണ്ടുവന്ന് വെക്കരുത്. ഇത് പറഞ്ഞാലും പറഞ്ഞാലും പലർക്കും ആ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു ഒരു പ്രായമായ ഒരു അമ്മച്ചിയെ കുറിച്ച് എനിക്ക് പറഞ്ഞത് ഞാൻ എന്റെ മനസ്സിലുണ്ട്. അത് നടന്നതാണോ അദ്ദേഹത്തിന്റെ ഭാവനയാണോ എനിക്കറിഞ്ഞുകൂടാ. അമ്മച്ചി 90 വയസ്സായി, 90-95 വയസ്സായി. അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഇനി എന്തോ ആഗ്രഹം. അമ്മച്ചി പറഞ്ഞു, എനിക്കൊരു നല്ല കൽപ്പെട്ടിയൂടെ വാങ്ങിച്ചേച്ച്, നല്ല പൈസയൊക്കെ സൂക്ഷിച്ചു നോക്കാൻ നല്ലൊരു കൽപ്പെട്ടി അടുത്ത തവണ ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓമല്ലൂർ ചന്ത എന്ന് പറയും, അതുപോലെ പാക്കിൽ വാണിഭം വരുമ്പോ ഒരു നല്ല കൽപ്പെട്ടി കൂടെ വാങ്ങിച്ചേച്ച് വേണം എനിക്കൊന്ന് ചാകാൻ. എത്ര നിസ്സാരം. പലരും ഇങ്ങനെയാ, നമ്മള് കൽപ്പെട്ടി എന്ന് പറയുകയില്ലായിരിക്കും, പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ വീട് അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ ജീവിതം വെച്ചാൽ ഈ പ്രായമായ മുത്തശ്ശിയെ പോലെ. ചില ആളുകൾ മരിക്കാറൊക്കെ ആയി കിടക്കുമ്പോ ചിലപ്പോ ചോദിക്കില്ലേ, ഇപ്പൊ എന്താ താല്പര്യം, എനിക്ക് ഇച്ചിരി കോഴിയിറക്കി കഴിക്കണം. എത്ര ഈ ആളുകള് ഇട നിത്യതയാണ് നേരെ മുമ്പിലുള്ളത്. ഡേവിഡ് വിക്കേഴ്സൺ എന്ന് പറഞ്ഞൊരു ദേവദാസൻ ഒരിക്കലും ഒരു അനുഭവം പറയുണ്ടായി. അദ്ദേഹത്തിന്റെ സഭയിലുള്ള ഒരു സഹോദരന്റെ ബ്രദർ, അദ്ദേഹം HIV പോസിറ്റീവ് ആണ്. അദ്ദേഹം മരണത്തിന് ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ, ഹോസ്പിറ്റലിലാണ്. ഉടനെ ഡേവിഡ് വിൽക്കേഴ്സിനോട് പറഞ്ഞു, പാസ്റ്ററെ വന്നൊന്ന് പ്രാർത്ഥിക്കണം, എന്റെ സഹോദരന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അവൻ ഗുണപ്പെട്ടവനല്ല. നമ്മുടെ ഒരു സഹോദരന്റെ പ്രേമം കടമെടുത്ത് പറഞ്ഞാൽ അവനൊരു പ്രകപ്പെട്ടവനാണ്. അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഡേവിഡ് വിൽക്കേഴ്സിനെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആശുപത്രിയിലേക്ക് എന്നപ്പോൾ ഡേവിഡ് വിൽക്കേഴ്സൺ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെന്നത്. ഈ സഹോദരൻ ഇനി ചില മണിക്കൂറുകൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞ് ആ നിത്യതയെ അഭിമുഖീകരിക്കത്തക്കവണ്ണം അവനെ പ്രാപ്തനാക്കി തീർക്കണം എന്ന് പറഞ്ഞ് വിചാരിച്ച് ചെന്നപ്പോ ആ മരിക്കാറായി കിടക്കുന്ന ആള്, അദ്ദേഹം മരിക്കാൻ ചില മണിക്കൂറുകളോ നിമിഷങ്ങളോ മാത്രമേ ഉള്ളൂ, പക്ഷേ വേദനകളൊന്നും അറിയാതെ അവിടെ നല്ല ഹോസ്പിറ്റലായതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുകയാണ്. അദ്ദേഹം ടെലിവിഷനിൽ ഒരു സിനിമ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോ അതിങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുക, ഇവര് പാസ്റ്ററും ഈ സഹോദരനും വന്ന് നിൽക്കുന്നു, സമയം കടന്നു പോകുന്നു, എങ്ങനെയെങ്കിലും പോണമല്ലോ. അപ്പൊ പതുക്കെ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന്റെ കാഴ്ച മറയ്ക്കാതെ ഒന്നും മാറുന്നില്ല, ഞാൻ അതൊന്ന് കണ്ടോട്ടെ. ആരായി പറയുന്നത്? ചില രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞാൽ മരിച്ച നിശ്ചിതയെ അഭിമുഖീകരിക്കേണ്ട ഒരാളാണ് ഗൗരവമില്ലാതെ ഇത് പറയുന്നത്. ഞാനും നീയും നമ്മുടെ ജീവിതത്തിന്റെ അംബീഷനെ, ലക്ഷ്യത്തെ കൊണ്ടുവന്ന് ഈ ജീവിതം കൊണ്ട് ഈ നാലു വിരൽ നീളമുള്ള ജീവിതത്തിൽ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്താൽ നമ്മൾ മടയന്മാരാണ്. നമ്മൾ അപ്പച്ചന്റെ കാര്യവും അമ്മച്ചയുടെ കാര്യവും ഹോസ്പിറ്റലിൽ കിടന്ന ആ സഹോദരന്റെ കാര്യവും ഒക്കെ പറഞ്ഞ് നമ്മൾ ചിരിച്ചു. പക്ഷെ നാളെ നമ്മളെ നോക്കി ഈ ലോകം ചിരിക്കാനിടയാകരുത്. അവൻ എന്തൊരു ഹോഷൻ! ഈ നിത്യതയുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും അവൻ അവന്റെ അംബീഷൻ കൊണ്ടുവന്ന് ഇവിടെ ആണല്ലോ വെച്ചത് എന്ന് പറഞ്ഞ് നമ്മൾ മടയനായി പോകാൻ ഇടയാകരുത്. പ്രിയമുള്ളവര്, ഇവിടെ ഇതാ പൗലോസ് തന്റെ അംബീഷൻ കൊണ്ടുവന്ന് വെക്കുന്നത് ഏതിലാണ്? ഓ, നിത്യതയിലെ ഒരു കാര്യത്തിലാണ്. അവിടെ എന്താ? ഞങ്ങൾ ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആകാൻ അഭിമാനിക്കുന്നു എന്നാണ് പൗലോസ പറയുന്നത്. നോക്കുക സഹോദര സഹോദരി, നമുക്ക് ഈ ലോകത്തിൽ തന്നിട്ടുള്ള ഈ ജീവിതം കൊണ്ട്, ഈ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നമുക്ക് ഏറ്റവും ബുദ്ധിപരമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം ഈ ലോകത്ത് കാഴ്ചവെക്കുക. കർത്താവിനോട് അടുത്ത്, എത്രയും അടുത്ത് ജീവിക്കുക. അവന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ വിചാരം ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതാ. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. അവന് പ്രസാദമുള്ള കാര്യം, കർത്താവ് എന്തിനു പ്രസാദിക്കുന്നില്ല? ആൾക്കൂട്ടത്തിൽ പ്രസാദിക്കുന്നവനല്ല കർത്താവ്, മറിച്ച് ആളുകളുടെ ഹൃദയനിലയാണ് കർത്താവ് നോക്കുന്നത്. ഓ, ക്വാണ്ടിറ്റിയിൽ പ്രസാദിക്കുന്നവനല്ല കർത്താവ്, മറിച്ച് ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുന്നവനാണ് കർത്താവ്. അതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒത്തിരി പ്രവർത്തനങ്ങളിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമായി പോകും. കർത്താവെ, ഞാൻ ഒരു ചെറിയ കാര്യമേ ചെയ്യുന്നുള്ളൂ, പക്ഷെ അത് നിനക്ക് പ്രസാദമുള്ളത് ചെയ്യണം, നിന്റെ പ്രസാദത്തിനായിട്ട് എനിക്ക് ജീവിക്കണം. പൗലോസ് ഇവിടെ പറയുന്നത് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവനാകാൻ ഞാൻ അഭിമാനിക്കുന്നു. നോക്കുക, ശരീരത്തിൽ ഇരിക്കുമ്പോ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നു, ശരീരം വിട്ടാലും കർത്താവിനെ പ്രസാദിപ്പിക്കുന്നു. ശരീരം വിട്ട് നമ്മൾ സ്വർഗത്തിലായിരിക്കുമ്പോ നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കുകയല്ലാതെ കർത്താവിനായിട്ട് ജീവിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ഒക്കെയാണ് നമ്മളുടെ ജീവിതം. എന്നാൽ അത് അന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ എന്താ, ഇന്ന് ശരീരത്തിൽ ഇരിക്കുമ്പം ദൈവത്തെ പ്രസാദിപ്പിക്കണം. ആ വചനത്തിന്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ. അതായത് ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്തേച്ച് ശരീരം വിട്ട് കഴിയുമ്പം എന്തെങ്കിലും ഡിഫറൻ്റ് ആയ വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ ഒക്കുമെന്നല്ല പറയുന്നു. ഈ ശരീരത്തിൽ ഇരിക്കുന്നതിന്റെ തുടർച്ചയാണ് ശരീരം വിട്ടാലും ഉള്ളത്. അതായത് ഈ ശരീരത്തിൽ ഇരിക്കുമ്പം നിന്റെ ലക്ഷ്യം കർത്താവിനെ പ്രസാദിപ്പിക്കുകയാണ് എങ്കിൽ മാത്രമേ ശരീരം വിട്ടാലും നിന്റെ സ്വർഗത്തിലെ സാന്നിധ്യം ദൈവത്തിന് പ്രസാദമായിരിക്കുകയുള്ളൂ. ഇതിന്റെ ഒരു തുടർച്ചയാണ്. പലരും അങ്ങനെയല്ല കരുതുന്നത്. പലരും വിചാരിക്കുന്ന ഇവിടെ ലോകത്തോടും ലോകത്തിന്റെ പറ്റുമാനങ്ങളോടും ഒക്കെ ബന്ധപ്പെട്ടിരുന്നാലും മരിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുമെന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ആത്മാവിലും അതുവരെ ഇല്ലാതെ കർത്താവിനോടൊരു വലിയ ദിവ്യമായ സ്നേഹവും അടുപ്പവും ഒക്കെ വരുമെന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെയല്ല, ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് അതിന്റെ, അവിടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ കർത്താവുമായിട്ട് എത്രത്തോളം അടുത്തോ അത്രത്തോളം അടുപ്പം മാത്രമേ നമുക്ക് സ്വർഗോന്നതകളിൽ ചെല്ലുമ്പോൾ, സ്വർഗത്തിൽ ചെല്ലുമ്പോഴും കർത്താവിനോട് കാണുകയുള്ളൂ. ആസാഫ് എന്നൊരു ദൈവഭക്തൻ 73-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, ഈ ലോകത്തിലെ ജീവിതത്തെയും അപ്പുറത്തുള്ള ജീവിതത്തെയും തമ്മില് ചേർത്ത് പറയുന്ന ഭാഗത്ത് അവിടെ ഇതിനെ രണ്ടായിട്ടല്ല പറയുന്നത്. എന്താ പറയുന്നത്? സ്വർഗത്തിൽ നീ എന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. നോക്ക് അതിന്റെ 73-ാം സങ്കീർത്തനം, അതിന്റെ 23 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. എവിടെ വെച്ചാണ്? ഈ ലോകത്തിൽ വെച്ച. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. ഓ, ഈ ലോകത്തില് നമ്മളെ കർത്താവിന്റെ വലങ്കൈക്ക് പിടിച്ച് നടക്കുക, ഹാനോക്കൊക്കെ നടന്നതുപോലെ നമ്മൾ ചിന്തിച്ചു നോക്കുക. അത് കഴിഞ്ഞ് പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളു. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാനൊന്നും ആഗ്രഹിച്ചിരുന്നില്ലല്ലോ. ഹാ, ഭൂമിയിൽ നിന്റെ ആഗ്രഹം ഒന്നും സ്വർഗത്തിൽ ചെല്ലുമ്പോ പെട്ടെന്ന് കർത്താവിനോട് കൂടുതൽ ഒരു ആഗ്രഹവും വരാം എന്നല്ല പറയുന്നത്. ഇവിടെ കാണുന്നതിന്റെ തുടർച്ചയാണ്. ഇവിടെ അവന്റെ വലങ്കൈക്ക് പിടിച്ച് കർത്താവിന്റെ കരത്തിൽ പിടിച്ച് നീ നടക്കുന്നെങ്കിൽ മരണമെന്ന് പറയുന്നത് അത് കഴിഞ്ഞു, അതിനുശേഷവും മരണത്തിന് ശേഷവും സ്വർഗത്തിൽ ചെന്നാലും ആ നടപ്പ് അങ്ങനെ തന്നെ തുടരും. അതിന് പകരം ഇവിടെ നീ കർത്താവിനെ അകലം വിട്ടാണ് അനുഗമിക്കുന്നതെങ്കിൽ, കർത്താവിന്റെ കരത്തിന് പിടിക്കാതെ അകലം വിട്ടാണ് അനുഗമിക്കുന്നതെങ്കിൽ ഈ മരണം കഴിഞ്ഞ് അക്കരെ ചെന്നാലും നീ അകലം വിട്ട് മാത്രമേ കർത്താവിനോടൊപ്പം നിൽക്കുകയുള്ളൂ. ഇത്ര ഗൗരവമായ ഒരു കാര്യമാണ്. ഈ രണ്ട് കൊരിന്ത്യരിലേക്ക് നമ്മൾ വരുമ്പോ, അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോ, പൗലോസ് ചില കാര്യങ്ങള് ശരീരം വിടുന്നതിനെ കുറിച്ചും ശരീരത്തിൽ ഇരിക്കുന്നതിനെ കുറിച്ചും വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചാൽ നമുക്കൊരു വ്യക്തതയുണ്ടാവും. അഞ്ചാം അധ്യായം, രണ്ട് കൊരിന്ത്യർ അഞ്ചാം അധ്യായം, അതിന്റെ അഞ്ചാമത്തെ വാക്യം, ആറാമത്തെ വാക്യം, ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. എങ്ങനെ ശരീരത്തിൽ വസിക്കുമ്പം പരദേശിയാണ്, കർത്താവിനോട് അകന്നാണ് എന്ന് പറയുന്നത്? നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നതിന് എതിരായ കാര്യമാണല്ലോ അത് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കർത്താവ് എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത് ആത്മരൂപിയാണ്, ആത്മാവാണ്. നമ്മളോ നമ്മുടെ ഭൗതിക ശരീരത്തിലിരിക്കുകയാണ്. ശരീരത്തിലിരിക്കുന്ന നമുക്ക് ശരീരത്തിന്റെ ഒരു തലത്തിൽ, ഭൗതികമായ ഒരു തലത്തിൽ ഇരിക്കുന്ന നമ്മളും ആത്മാവിന്റെ ഒരു തലത്തിൽ ഇരിക്കുന്ന ദൈവവും തമ്മില് ആ നിലയില് പൂർണ്ണമായിട്ട് അടുക്കാനായിട്ട് ചില, ഒരുപക്ഷെ ആ നിലയില് ഒരു പരദേശിയായിട്ട് എനിക്ക് അത്രത്തോളം അടുക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ എന്നുള്ള ഒരു ഞരക്കമാണ് ആ വാക്കുകളിൽ നമ്മളെ കാണുന്നത്. എന്താ പൗലോസ് പറയുന്നത്? ഞാൻ എന്റെ ശരീരത്തിൽ വസിക്കുന്നു, ഈ ശരീരത്തിന്റെ പരിമിതികളൊക്കെ ഉണ്ട്. ആത്മീയമായ ആത്മരൂപിയായ കർത്താവ് ആത്മാവിന്റെ ഒരു തലത്തിൽ നിൽക്കുമ്പോ എനിക്ക് ആ കർത്താവിന്, ഞാൻ ശരീരത്തിൽ ഇരിക്കുമ്പോ കർത്താവിനെ വിട്ട് കർത്താവുമായിട്ട് ആ നിലയിൽ പൂർണ്ണമായിട്ട് ചേരാനൊക്കാത്ത ഒരു പരിമിതി എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? തന്റെ ശരീരത്തിന്റെ ആ പരിമിതിയാ ഉദ്ദേശിക്കുന്നത്. കാരണം അതാ നാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. പൗലോസിന്റെ ആഗ്രഹം എന്താ? കർത്താവിനോട് 100% ഞാനും കൂടെ അങ്ങ് ഒരു ആത്മരൂപിയായി ആത്മാവിന്റെ തലത്തിൽ ഒന്നിച്ചായിരിക്കാനായിട്ടാണ് പൗലോസിന്റെ ആഗ്രഹം. 100% വാഞ്ച, അവന്റെ ഹൃദയത്തിന്റെ ലക്ഷ്യവും വാഞ്ചയും അതിലാണ്. പക്ഷെ ഈ ശരീരമാകുന്ന ഒരു തടവറയിൽ ഇരിക്കുന്നത് കൊണ്ട് പൗലോസിന് തോന്നുകയാണ്, ഞാന് ഒരു പരദേശിയായിട്ട് നിൽക്കുന്നു, അല്പം മാറി നിൽക്കുന്നു ഞാൻ, എന്നാലും ഞാൻ ഞരങ്ങുകയാണ്. എങ്ങനെങ്കിലും ഈ കൂടാരം വിട്ട് കർത്താവിനോട് അടുത്തു ചെല്ലണം, അതിനായിട്ടുള്ള ഒരു ആഗ്രഹം. പ്രിയമുള്ളവരെ, നമുക്ക് ആ നിലയിൽ തോന്നുന്നുണ്ടോ നമ്മുടെ ഈ ശരീരം ഒരു തടവറയായിട്ടും ഇത് വിട്ടാൽ കർത്താവിനോട് കുറച്ചുകൂടെ പൂർണ്ണമായ അർത്ഥത്തിൽ 100% ആ നിലയിൽ ഒരു യോജിപ്പിലേക്ക് എത്താൻ കഴിയുമെന്ന്? ഓ, എത്താൻ കഴിയാത്ത ആ ശരീരത്തിന്റെ പരിമിതി പൗലോസിനെ ഒരു ഞരക്കത്തിലേക്കാണ് കൊണ്ടുവന്നത്. ഞരക്കം എന്താ? കർത്താവേ, കർത്താവേ, നിന്നോട് കൂടുതൽ അടുക്കണം. ഈ ശരീരത്തിലായിരിക്കുമ്പോൾ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് നിന്നോട് കൂടുതൽ അടുക്കണം, അതിനായിട്ടുള്ള ഒരു ആഗ്രഹം അവിടെ നമ്മൾ കാണുന്നു. അതിന്റെ 5-ാമത്തെ വാക്യം, 4-ന്റെ ഒടുവിലാണ്, ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു എന്ന് നമ്മൾ വായിച്ചത്. അതിന് 5-ാമത്തെ വാക്യം നോക്കുക, അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ഈ വാക്യം ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണല്ലോ, ഈ ഒരു പർപ്പസിന് വേണ്ടിയാണല്ലോ പരിശുദ്ധാത്മാവ് എന്ന അച്ചാരത്തെ എനിക്ക് തന്നിരിക്കുന്നത്. ഫോർ ദിസ് വെരി പർപ്പസ് യു ഹാവ് ഗിവൺ മീ ഹോളി സ്പിരിറ്റ് എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് എന്തിനാ? തന്നിരിക്കുന്നത് ഈ ഒരു ലക്ഷ്യം. ഏതാ ലക്ഷ്യം? ഈ ശരീരത്തിലേക്കുമ്പോൾ കർത്താവുമായിട്ട് എത്രത്തോളം അടുക്കാനായിട്ട് ശ്രമിക്കുക, അത്രത്തോളം അടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും ശരീരത്തിന്റെ പരിമിതി പൗലോസിനെ ഒരു ഞരക്കത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ആത്മീയമായ തലത്തിൽ അവന് കർത്താവിനോട് അടുത്ത് എത്രയും അടുത്ത് ചെല്ലാമോ അത്രയും അടുത്ത് ചെല്ലാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഓ, അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ഒരു അച്ചാരമായിട്ട്, ഒരു ഡെപ്പോസിറ്റായിട്ട് നമുക്ക് തന്നിരിക്കുന്നതും ഏത് കാര്യത്തിന് വേണ്ടിയാണ്? കർത്താവിനോട് എത്രയും അടുത്ത് ചെല്ലാൻ വേണ്ടി, ഈ ശരീരത്തിൽ എത്രയും അടുത്ത് ചെല്ലാൻ വേണ്ടി. അങ്ങനെ അടുത്ത് ചെന്നാൽ മാത്രമേ നമുക്ക് ശരീരം വിട്ടും കർത്താവിനോട് ഒരു അടുപ്പമുള്ള ബന്ധം സൂക്ഷിക്കാനായിട്ട് കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ നമുക്ക് ആ നിലയിലാണ് തന്നിരിക്കുന്നത്. ഓ പ്രിയമുള്ളവരെ, ഒന്ന് രണ്ട് ദൈവഭക്തന്മാര് ആ ശരീരം വിട്ട് നമ്മൾ സ്വർഗത്തിലായിരിക്കുമ്പോൾ ദൈവത്തോടുള്ള അടുപ്പത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരിക്കലെ ജീവമൊഴിയിലെ വില്യം ബൂത്ത് എന്ന് പറയുന്ന ദൈവഭക്തന്റെ ഒരു അനുഭവം നമ്മൾ കൊടുത്തത് ഞാൻ ഇവിടെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. താന് ശരീരത്തിലിരിക്കുമ്പോൾ കർത്താവുമായിട്ട് വലിയ അടുപ്പമില്ലായിരുന്നു, സ്വർഗത്തിൽ ചെന്നപ്പോഴും കർത്താവിനോട് അടുപ്പം സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. താൻ അകന്ന് തന്നെയാണ് നിൽക്കുന്നത്. കർത്താവപ്പം വന്ന് പറഞ്ഞു, മകനെ വില്യം ബൂത്തെ, നീ ഈ ഭൂമിയിലായിരുന്നപ്പം എന്നോട് നല്ല അടുപ്പം നിനക്കുണ്ടായിരുന്നില്ല, അതുകൊണ്ട് സ്വർഗത്തിൽ വന്നപ്പോഴും നിനക്ക് ഒരു പരിധി കഴിഞ്ഞ് എന്നോട് അടുക്കാനായിട്ട് കഴിയുന്നില്ല. വില്യം ബൂത്ത് കരഞ്ഞുപോയി. ഈ നിത്യത മുഴുവൻ കർത്താവിനോട് സ്വർഗത്തിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? സ്വർഗത്തിന്റെ ഏറ്റവും പ്രമോദം എന്ന് പറയുന്നത് എന്താണെന്നാണ് നാം കരുതുന്നത്? അവിടുത്തെ തങ്ക തെരുവീതിയാണോ? അവിടുത്തെ ഒരു പാട്ടുണ്ട്, ഒരു ക്രിസ്തീയ പാട്ടുണ്ട്, സ്വർണവും അവിടെ ചെല്ലുമ്പോൾ ഞാൻ സ്വർണ ഊഞ്ഞാലയിൽ ആടുമേ, അവിടെ സ്വർണ തെരുവിൽ നടക്കുമേ. അവിടുത്തെ ആകർഷണം സ്വർഗത്തിൽ പോകാൻ നിങ്ങളൊക്കെ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നത്? സ്വർഗത്തെ സ്വർഗമാക്കുന്നത് എന്താ? സ്വർഗത്തെ സ്വർഗമാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. യേശു ക്രിസ്തു എവിടെ ഉണ്ടോ അവിടമാണ് സ്വർഗം. യേശു ക്രിസ്തു ആയിരിക്കും സ്വർഗത്തിന്റെ ഏറ്റവും കേന്ദ്രം. എന്റെ വലതുഭാഗത്ത് പ്രമോദങ്ങളുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനോട് എത്രയും അടുത്ത് ചെല്ലുമോ അത്രത്തോളം സ്വർഗീയ സന്തോഷം നമുക്ക് ലഭ്യമായിരിക്കും. പക്ഷേ അവിടെ ചെല്ലുമ്പം ആ നിലയിൽ കർത്താവിനോട് ഒരു അടുപ്പം വേണമെങ്കിൽ ഇവിടെ വെച്ചേ ആ അടുപ്പം ഉണ്ടായിരിക്കണം എന്നാണ് പൗലോസ് ഈ വചനങ്ങളിലൂടെ പറയുന്നത്. ശരീരം വിട്ടാലും ശരീരത്തിലിരുന്നാലും ശരീരത്തിലിരിക്കുന്നതിന്റെ ഒരു തുടർച്ചയാണ് ശരീരം വിടുന്ന അവസ്ഥ. അതുകൊണ്ട് ആ അടുപ്പത്തിനായിട്ടുള്ള ഒരു ഞരക്കം, വാഞ്ച, അതിനായിട്ടുള്ള ഒരു ആഗ്രഹം. ഈ പരിമിതിക്കകത്ത് നിൽക്കുമ്പോൾ ഒരു ഒരു കൂട്ടിൽ കിടക്കുന്ന പക്ഷിയെ പോലെ ചിറകിട്ടടിക്കുകയാണ്. അതിന്റെ നാലാമത്തെ വാക്യവും അതിന്റെ ആറാമത്തെ വാക്യവും ഒക്കെ നമ്മൾ ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് അതാണ് കാണാൻ കഴിയുന്നത്. അവനൊരു ഞരക്കമുണ്ട്. ഈ ശരീരത്തിന്റെ പരിമിതി എങ്ങനെയെങ്കിലും കടന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു തലത്തിൽ കുറച്ചുകൂടെ അടുക്കാനായിട്ട് കഴിയുമല്ലോ. പക്ഷെ അതുകൊണ്ട് അവന ഈ ഭൂമിയിലായിരിക്കുന്ന സമയം ഏറ്റവും ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുന്നു, കർത്താവിനോട് അടുത്തു ചെല്ലാനായിട്ട് ഉപയോഗിക്കുന്നു. ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെയും നമുക്ക് തന്നിരിക്കുന്നത് എന്നാണ് നാം കാണുന്നത്. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ വരങ്ങള്, ഇതൊക്കെ എന്തിനു വേണ്ടിയാ? കർത്താവുമായിട്ടുള്ള അടുപ്പത്തിനു വേണ്ടിയാണ് എന്നാണ് അഞ്ചാമത്തെ വാക്യം. ഫോർ ദിസ് വെരി പർപ്പസ്, ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ഇന്നത്തെ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം കർത്താവിനോടുള്ള അടുപ്പത്തെയും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെയും അല്ലെ ആരാധനയും ഒക്കെ രണ്ടായിട്ട് കാണുക. ചിലരോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ മീറ്റിങ്ങിന് പോകുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളൊന്ന് ആരാധിക്കാൻ പോകുക, ആരാധിക്കാൻ പോകുക. ആരാധന എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു എൻഡായിട്ടാണ് അവർ കരുതുന്നത്. ആരാധിക്കാനാണ് ലക്ഷ്യം. പക്ഷെ ഇവിടെ എങ്ങനെയല്ല പറയുന്നത്? ആരാധിക്കാനെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതെങ്കിൽ ആ പരിശുദ്ധാത്മാവ് ഒരേ ഒരു പർപ്പസിന് വേണ്ടി. എന്താ പർപ്പസ്? കർത്താവിനോടുള്ള അടുപ്പം. സഹോദര സഹോദരി, നിന്റെ ആരാധനയൊക്കെ നിന്നെ ഏതിലേക്ക് നയിക്കണം? കർത്താവിനോടുള്ള അടുപ്പത്തിലേക്ക് നയിക്കണം. അങ്ങനെ അടുപ്പത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ ആരാധന എന്നൊക്കെ നീ പറയുന്ന പല കാര്യങ്ങളും അല്ലെ പരിശുദ്ധാത്മാവിന്റെ പല വരങ്ങളും നിന്നെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി തീരും. ഓ ആരാധനയെന്നോ അന്യഭാഷാ ഭാഷണമെന്നോ ഒക്കെ പറയുന്നത് അതിൽ തന്നെ ഒരു എൻഡല്ല. അതിലൂടെ കർത്താവിനോട് കുറച്ചുകൂടെ അടുത്ത് ചെല്ലുന്ന അതൊരു മീൻസ് മാത്രമാണ്. ദാറ്റ് ഇസ് നോട്ട് ആൻ എൻഡ്. പലരും ഇന്ന് ആരാധനയും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെയും ഒക്കെ അതിൽ തന്നെ ഒരു ലക്ഷ്യമാക്കി വെച്ചിരിക്കുക. വന്നു, രാവിലെ ഒരു മണിക്കൂർ ആരാധിച്ചു, അന്യഭാഷയിൽ സംസാരിച്ചു, മടങ്ങിപ്പോയി, കർത്താവുമായിട്ട് ബന്ധമുണ്ടോ, കർത്താവുമായിട്ട് അടുപ്പം വന്നോ, ഈ കാര്യം അവർക്ക് പ്രശ്നമില്ല. ഞാൻ പലപ്പോഴും പൗലോസ് പറയുന്ന പോലെ പറയാൻ ആഗ്രഹിക്കട്ടെ, നിങ്ങളെ ആരെക്കാളും അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ അന്യഭാഷാ ഭാഷണമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നല്ല വിശ്വസിക്കുന്നത്. കർത്താവുമായിട്ടുള്ള അടുപ്പം, അതിനാണ് ഒന്നാം സ്ഥാനം. അതിന് പരിശുദ്ധാത്മാവ്, അന്യഭാഷാ ഭാഷണം, സ്തുതിയ, സ്തോത്രം, ഇതൊക്കെ എന്നെ സഹായിക്കുമെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ്. അതൊരു മീൻസ് ആണ്, ലക്ഷ്യമല്ല ഇത്. ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിനോടുള്ള അടുപ്പമാണ്. ഇവിടെ പൗലോസ് ആ നിലയിലാണ് അഞ്ചാമത്തെ വാക്യത്തെ പറയുന്നത്. ഫോർ ദിസ് പർപ്പസ്, ഏത് പർപ്പസ്? കർത്താവിനോടുള്ള അടുപ്പം. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി എനിക്ക് പരിശുദ്ധാത്മാവിനെ അച്ചാരമായിട്ട് തന്നിരിക്കുന്നു. ഇന്നത്തെ ക്രിസ്തീയ ഗോളം ഇതിനെക്കുറിച്ച് എത്രയോ അന്ധതയുള്ളവരായിട്ട് നിൽക്കുന്നു. അവരെ അതിന്റെ ആത്യന്തിക ലക്ഷ്യം മറന്നു പോകുന്നു. ഈ കൂടി വരുന്നതിന്റെയും ദൈവത്തെ ആരാധിക്കുന്നതിന്റെയും അന്യഭാഷാ ഭാഷണത്തിന്റെയും എല്ലാത്തിന്റെയും ആത്യന്തിക ലക്ഷ്യം എന്താ? കർത്താവിനോട് കുറച്ചുകൂടെ അടുത്ത് ചെല്ലുക. ഒരു ചുവടുകൂടെങ്കിലും അടുത്ത് ചെല്ലണം. നാം എപ്പോഴും എല്ലാ മീറ്റിംഗിലും പറയുന്ന ആ ഒരു കാര്യം വീണ്ടും പറയുന്നത്, ഈ നാള് കഴിയുന്നതോറും നിന്റെ ജീവിതം കർത്താവിനോട് അടുത്ത് ചെല്ലുകയാണോ? ഒരു പാട്ടുകാരൻ, പ്രഭാത കീർത്തനം എഴുതിയ ഒരു പാട്ടുകാരനാണ്, വന്ദനം പൊന്നേശുനാഥ നിന്റെ കൃപയ്ക്കായി, ഇന്ന് ഈ കഴിഞ്ഞ രാത്രിയിൽ നീ എന്നെ സുഖമായിട്ട് സൂക്ഷിച്ചല്ലോ, ഇന്ന് രാവിലെ എനിക്ക് ഉണരാനിടയായല്ലോ എന്നൊക്കെ പറയുന്ന ആ പാട്ടുകാരൻ, ഓ ഒരു ദിവസം രാവിലെ പാടുന്ന ആ പാട്ടിലെ ഒരു ചാൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പലപ്പോഴും പാടിയിട്ടുണ്ട്. എന്താത്? ഇന്നലേക്കാൾ ഇന്ന് നിന്നോട് ഏറ്റവും ചേർന്നു ജീവിക്കണം ഞാൻ. ഇന്നലെ നമ്മുടെ ജഡത്തിന്റെ ചില തിന്മകൾ നമുക്ക് കാണാൻ പറ്റി, അതിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ച് ഇന്ന് ഒരു ചുവടുകൂടെ അടുത്ത്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത്? ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല, നിത്യതയിലും തുടരുന്ന ഒരു കാര്യമാണ് കർത്താവിനോടുള്ള അടുപ്പം എന്നുള്ളത് കൊണ്ടാണ്. അവിടെ വെച്ച് നിശ്ചയയിൽ നമുക്ക് കർത്താവിനോട് പ്രത്യേകിച്ച് അടുപ്പം ഉണ്ടാക്കാനൊക്കെയില്ല. നാം ശരീരത്തിൽ ഇരിക്കുമ്പോഴേ അത് ചെയ്യാനൊക്കെയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വളരെ ഗൗരവമായിട്ട് ഈ കാര്യത്തെ കാണുന്നത്. പൗലോസ് അതുകൊണ്ട് പറയുന്നു, ഞാൻ എന്റെ ലക്ഷ്യമായിട്ട് വെച്ചിരിക്കുന്നത് ഓ കർത്താവിനെ പ്രസാദിപ്പിക്കുകയാണ്. കർത്താവിന്റെ പ്രസാദം, കർത്താവിനോടുള്ള അടുപ്പം, കർത്താവിനോടുള്ള ആ ബന്ധം, ആ റിലേഷൻഷിപ്പ് കർത്താവിന് പ്രസാദമായ കൊച്ചു കാര്യമായിരിക്കാം, ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ അത് ചെയ്യണം. അതാണ് അതിനായിട്ട് ഓരോ ദിവസവും ബുദ്ധിപൂർവമായിട്ട് ഞാൻ ഉപയോഗിക്കട്ടെ എന്നാണ് പൗലോസ പറയുന്നത്. ഇന്നലേക്കാൾ ഇന്ന് നിന്നോട് ഏറ്റവും ചേർന്നു ജീവിക്കണം ഞാൻ. നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. നോക്കുക, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ കർത്താവിനോടുള്ള ഒരു അടുപ്പം, അതിനാണ് പ്രധാന കാര്യമായിട്ട് താൻ വെക്കുന്നത്. എന്തുകൊണ്ട് അവന്റെ തൊട്ടു താഴെ വേറൊരു കാര്യം പറയുന്നുണ്ട്? കാരണം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. ഒരു ദിവസം നമ്മളെല്ലാവരും കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടും. അന്ന് വെളിപ്പെടുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം സംഭവിക്കും. ഈ ഇത് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത് വെള്ളസിംഹാസനത്തിലുള്ള ആ ന്യായവിധിയല്ല, സകല മനുഷ്യർക്കുള്ള ന്യായവിധിയല്ല, മറിച്ച് എന്താണ്? നമുക്ക് ദൈവജനത്തിന് പ്രതിഫലം നൽകാനായിട്ടുള്ള ആ നിലയിലുള്ള ക്രിസ്തുവിന്റെ ന്യായാസനമാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ സഹോദര സഹോദരി, ഞാനും നീയും വെറും കൈയായിട്ട് പോകേണ്ടി വരുമോ? അതോ ഇവിടെ കർത്താവിനെ പ്രസാദിപ്പിച്ച് ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ കൗണ്ട് ചെയ്യപ്പെടും. ഒരു പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, വെറും കൈയായി ഞാൻ നിൽക്കണമോ എന്നൊരു പാട്ടുണ്ട്. അതായത് ഒരു ദൈവദാസി അവള് സുവിശേഷം പ്രസംഗിച്ചപ്പോ ഒത്തിരി പ്രായമുള്ള ഒരാള് കർത്താവിനെ സ്വീകരിച്ചെങ്കിലും ആ കർത്താവിനെ സ്വീകരിച്ച് അവൻ വളരെ ദുഃഖിതനായിട്ടിരിക്കും. ഈ പ്രസംഗിച്ച സഹോദരി ചെന്നിട്ട് ചോദിച്ചു, എന്താ താങ്കൾ ദുഃഖിതനായിട്ടിരിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാന് ഇത്രയും വർഷങ്ങൾ പാഴാക്കി, ഇപ്പൊ പ്രായമായപ്പോഴാണ് ഞാൻ കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞത്. ഞാനിപ്പോ കർത്താവിനെ സ്വീകരിച്ചു, ഞാൻ സ്വർഗത്തിൽ പോകും, സംഗതി ശരിയാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോ, കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പായി ചെല്ലുമ്പോൾ ഞാൻ വെറും കൈയായിട്ട് നിൽക്കേണ്ടി വരുമല്ലോ. ഈ ഒരു സംഭവത്തെ കുറിച്ച് കേട്ടതിൽ നിന്നാണ് ഈ പാട്ട്, വെറും കൈയായി ഞാൻ നിൽക്കണമോ. പ്രിയമുള്ളവരെ, നമ്മുടെ ഭൂമിയിൽ തന്നിട്ടുള്ള ഈ ജീവിതം നമുക്ക് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാം, കർത്താവിനോടുള്ള അടുപ്പത്തിനായിട്ട് ഉപയോഗിക്കാം. വെറും കൈയായിട്ട് അവിടെ ചെന്ന് നിൽക്കരുത്. അതിന്റെ തൊട്ട് താഴെ അങ്ങനെയാണ് പറയുന്നത്, ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടതാകുന്നു. ആ ഗൗരവം നമുക്കുണ്ടാകണം. ആകയാൽ, അതിന്റെ 11-ാമത്തെ വാക്യം, ആകയാൽ അതിന്റെ തുടർച്ചയാണ് ആകയാൽ എന്നൊരു വാക്കുകൊണ്ടാണ് അതിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കും. നോക്കുക, ഓ ഞാൻ അവിടെ വെറും കയ്യുമായിട്ട് നിൽക്കേണ്ടി വരുമോ, ഞാനൊന്ന് ലജ്ജിതനായി പോകുമോ എന്നുള്ള ആരോഗ്യകരമായ ഒരു ഭയം നമുക്കുണ്ടാകണം. ആരോഗ്യകരമായ ഒരു ഭയം. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവഭയം. ദൈവഭയം, കർത്താവേ നാളുകൾ കഴിഞ്ഞുപോയി, ഞാൻ വേണ്ടതുപോലെ നിന്നോട് അടുക്കാൻ പറ്റിയിട്ടില്ല, നിനക്ക് വേണ്ടി കർത്താവേ നിന്റെ പ്രസാദ പ്രകാരം വേണ്ടത് പോലെ ചെയ്യാൻ ഒത്തിട്ടില്ല. ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്തു, പക്ഷെ അത് പരിഭവിച്ചും കരഞ്ഞും പിഴിഞ്ഞും ഓ പരാതി പറഞ്ഞും പെറുപുറത്തും ഒക്കെയാണ് ചെയ്തത്. അതിനൊന്നും അവിടെ വിലയില്ലല്ലോ കർത്താവേ. കുറച്ച് കാര്യങ്ങളാണേലും നിന്റെ പ്രസാദത്തിനായിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടതുപോലെ ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇനിയും എനിക്ക് നീ നാളെ തരുമെങ്കിൽ കർത്താവേ ദൈവത്തെ ഭയപ്പെട്ട ഞാൻ ആ കാര്യത്തിനായിട്ട് തീരുമാനിക്കുന്നു. ദൈവ ഭയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നടത്തുന്ന മറ്റൊരു കാര്യത്തെ കുറിച്ച് 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കും. രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ഈ ക്രിസ്തീയ ജീവിതം ഓ ഫലകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് സഹായിക്കുന്നത്. ഒന്ന് ദൈവഭയം, രണ്ടാമത്തേത് ദൈവത്തിന്റെ സ്നേഹം. നമ്മളെ സ്പർശിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള ബോധ്യം, അതും നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും. ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം. കർത്താവ് നമ്മളെ സ്നേഹിച്ചു. അതെവിടാ? പലരും വിചാരിക്കുന്ന കർത്താവ് സ്നേഹിച്ചത് കാൽവറക്കൂച്ചിലാണ് നമ്മളെ സ്നേഹിച്ചതെന്നാണ് പലരും വിചാരിക്കുന്നത്, കാൽവറക്കൂച്ചില്. പക്ഷെ അത് കർത്താവ് അവിടെയല്ല നമ്മളെ സ്നേഹിച്ചത്. കാൽവറക്കൂച്ചിലും നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുക ചെയ്തത്. സ്നേഹിച്ചത് എവിടെ വെച്ചാ? സ്നേഹിച്ചത് അതിനൊക്കെ വളരെ പണ്ടാണ് സ്നേഹിച്ചത്. സഹോദരൻ സഹോദരി, നമ്മൾ ഗലാത്യർ കഴിഞ്ഞ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വചനം വായിക്കുമ്പോൾ, ഓ ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഓ കാൽവറി ക്രൂശിനെ നമുക്ക് വേണ്ടി മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവിടെ നമ്മളെ സ്നേഹിച്ചതെന്ന. പക്ഷെ അവിടെ എന്താ? കാൽവറി ക്രൂശിലെ കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രദർശനം മാത്രമാണ്, മാനിഫെസ്റ്റേഷൻ മാത്രമാണ് നടന്നത്. സ്നേഹം എന്നാണ്? ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ സ്നേഹിച്ചു. കർത്താവിന്റെ സ്നേഹം ആ നിലയിലുള്ളതാണ്. കർത്താവിന്റെ സ്നേഹം നോക്കുക, ഇവിടെ നമ്മൾ കണ്ടല്ലോ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. പലയിടത്തും കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നിടത്ത് തന്നെത്താൻ എന്നൊരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. തന്നെത്താൻ, ഗലാത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം നോക്കുക, നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി. എന്താ കുഞ്ഞുങ്ങളെ തന്നെത്താൻ എന്ന് പറഞ്ഞാൽ? നിങ്ങളെ വീട്ടിൽ അമ്മ ഈ പാത്രം കഴുകാൻ പറയുന്നു, നിങ്ങൾ തന്നെത്താനേ കഴുകുന്നു. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? ഒന്ന് നിർബന്ധത്താൽ ചെയ്യുന്നു, മറ്റേത് എന്ത് ചെയ്യുന്നു? നിങ്ങൾ തന്നെ സ്വാഭാവികമായിട്ട് സന്തോഷത്തോടെ ചെയ്യുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതും നമ്മളെ സ്നേഹിച്ചതും എല്ലാം എന്താ? എല്ലാത്തിനോടും ചേർന്ന് തന്നെത്താൻ എന്നൊരു കൊച്ചു പ്രയോഗം വെച്ചിട്ടുണ്ട്. നാം ഗലാത്യർ 2:20 അത് കണ്ടു. ഗലാത്യർ 1:3 നമ്മൾ അത് കണ്ടു. നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എങ്ങനെ കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്? ആ നിർബന്ധമില്ല, പിതാവ് പറഞ്ഞതുകൊണ്ട് എങ്ങനെയും പോയി മരിക്കണമല്ലോ, എങ്ങനെങ്കിലും ഈ പണി അങ്ങ് തീർത്താൽ എന്ന് പറഞ്ഞ ഒരു നിർബന്ധത്തിലല്ല കർത്താവ് നമ്മളെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത്. മറിച്ച് സന്തോഷത്തോടെ അത് ചെയ്തു, തന്നെത്താൻ അത് ചെയ്തു. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിലെ കർത്താവ് യാഗമായതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് ഇല്ലാകും. നോക്കുക, ഗലാത്യർ 2:20, ഗലാത്യർ 1:3, എഫേസ്യർ 5:1-2 ഈ വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് കർത്താവ് നമുക്ക് വേണ്ടി ബലിയായി എന്ന് പറയുന്നിടത്തെല്ലാം തന്നെത്താൻ എന്നൊരു പ്രയോഗം കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ കർത്താവിനെ പിടിക്കാനായിട്ട് വന്ന രംഗം നിങ്ങൾ ആരെങ്കിലും സമയമുള്ളപ്പോൾ വീട്ടിൽ ചെന്നിരുന്നൊന്ന് വായിക്കണമേ. അവിടെ കർത്താവ് എങ്ങനെയാണ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് പറയുന്നുണ്ട്, സന്തോഷത്തോടെ. അല്ലാതെ അവരെ കണ്ടപ്പോൾ ഒഴിഞ്ഞു മാറുകയല്ല ചെയ്തത്, ആ അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് സ്വയം വില്ലിംഗ് ആയിട്ട് സന്തോഷത്തോടെയാണ് അത് ചെയ്തത്. ഓ കർത്താവ് സന്തോഷത്തോടെ നമ്മളെ സ്നേഹിച്ചെങ്കിൽ ഈ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കും. പ്രിയമുള്ളവരെ, രണ്ട് കാര്യങ്ങളാണ് നമ്മളെ മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കുന്നത്. ഒന്നെന്താ? ഒന്ന് കർത്താവിനെ കുറിച്ചുള്ള ഭയം, ദൈവഭയം, ആരോഗ്യകരമായ ഒരു ഭയം നമുക്കുണ്ടാകണം. 2, ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള ഒരു ഉറപ്പ്, ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഞാൻ വളരെ വേഗത്തിൽ പോകട്ടെ. അതിന്റെ ഫലമായിട്ട് അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിനും അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. നോക്കുക, ഈ ക്രിസ്തുവിന്റെ സ്നേഹം വന്നപ്പോ അത് സമ്പൂർണമായ ഒരു ജീവിതത്തിലേക്കാണ് നടത്തുന്നത്. ഇനിയും എനിക്ക് വേണ്ടി ഒരു ജീവിതമില്ല, ഞാൻ കർത്താവിനായിട്ട് ജീവിക്കുന്നു എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. അവിടെ ആ ട്രാൻസ്ലേഷനിൽ മരിച്ച് ഉയർത്തവനായിട്ട് ജീവിക്കേണ്ടതിന് ഫോർ ലോർഡ് എന്നാണ് നമ്മൾ പലപ്പോഴും കരുതുന്നത്. എന്നാൽ ഒരു ട്രാൻസ്ലേഷനിൽ ലിവ് ടു ഹിം, ലിവ് ഫോർ ഹിം എന്നല്ല, ലിവ് ടു ഹിം. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? 2 കൊരിന്ത്യർ 5:15 ഞാൻ വായിച്ചത്. എല്ലാവരും ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട്, അതാരാ? കർത്താവ്. ലിവ് ഫോർ ഹിം എന്നല്ല, ലിവ് ടു ഹിം എന്നാണ്. ലിവ് ടു ഹിം തമ്മിൽ എന്താ വ്യത്യാസം? ഓ, ലിവ് ഫോർ ഹിം എന്ന് പറയുമ്പോൾ അത് ഇത്തിരി കൂടെ അകന്നതായിട്ട് തോന്നും. ഓ, കർത്താവിങ്ങനെ കർത്താവിനായിട്ട് ജീവിക്കുക, കർത്താവിന് വേണ്ടി ജീവിക്കുകയല്ല, കർത്താവിനായിട്ട് ജീവിക്കുന്നത് തന്നെയാണ്. ലിവ് ടു ഹിം, സന്തോഷത്തോടെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിനായിട്ട് ജീവിക്കുക. സഹോദര സഹോദരി, നിനക്ക് ക്രിസ്തീയ ജീവിതം ആ നിലയിലുള്ള ഒരു ജീവിതമാണ്. ലിവ് ടു ഹിം, ലിവ് ടു ഹിം, അങ്ങനെയാണ് നമ്മളെ ജീവിക്കേണ്ടത്. എന്തുകൊണ്ട്? കർത്താവിന്റെ സ്നേഹം, ക്രിസ്തുവിന്റെ സ്നേഹം അവിടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ കർത്താവിനായിട്ട് നമ്മളെ തന്നെ സ്നേഹത്തോടെ നൽകണം. തുടർന്നും പല കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അതിനോട് ചേർത്ത് അതിന്റെ തൊട്ട് താഴെ 16-ാമത്തെ വചനം കൂടെ, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. അതിന്റെ തൊട്ട് മുകളില് കർത്താവിനായിട്ട് പൂർണ്ണമായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞേക്ക് പറയുന്നു. ലിവ് ടു ഹിം, കർത്താവിനായിട്ട് സമ്പൂർണ്ണമായിട്ട് ജീവിക്കുന്നു, അതിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, ആരെയും ഞങ്ങൾ ഇനി ജഡപ്രകാരം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞങ്ങൾ ആളുകളെ അറിയുന്നെങ്കിൽ അവര് കർത്താവിന് വേണ്ടി എത്രത്തോളം ജീവിക്കുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ മറ്റുള്ളവരെ അറിയുന്നത്, അല്ലാതെ ജഡപ്രകാരം അറിയുന്നില്ല. ജഡപ്രകാരം അറിയുന്നു. ദൈവസഭയിൽ അങ്ങനെയാണ്. സഹോദരി സഹോദരന്മാരെ, നമ്മൾ കർത്താവിനായിട്ട് എത്രയോ എത്ര വാഞ്ചയുണ്ട്, എത്ര എരിവുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം, അല്ലാതെ വേറെ ഒരു ബന്ധമല്ല ഉള്ളത്. ആ ബന്ധത്തിൽ എനിക്ക് തണുപ്പ് വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താ? ഓ, പിന്നെ ഞാന് ആ നിലയില് മറ്റുള്ളവരെ ഈ കാര്യങ്ങളെ വാല്യൂ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് അത്രത്തോളം ഒരു പ്രവേശനം കാണുകയില്ല, അത്രത്തോളം ഒരു അടുപ്പം കാണുകയില്ല. പൗലോസ് പറയുന്നു, ഇനി മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല, ജഡപ്രകാരം അറിയുന്നില്ല. പലപ്പോഴും സഭയില് നമ്മൾ ജഡപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാന് അല്ല, അങ്ങനെയല്ല, അതിനപ്പുറത്ത് ഈ ഒരു ലക്ഷ്യത്തിൽ, ഈ ഒരു കർത്താവിനായിട്ട് ജീവിക്കുന്നു, അങ്ങനെ നീയും ഞാനും ജീവിക്കുന്നെങ്കിൽ അതാണ് നമ്മളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഘടകം. അല്ലാതെ ജഡപ്രകാരം ഞങ്ങൾ ഇനി ആരെയും അറിയുന്നില്ല. ആ ജഡപ്രകാരമുള്ള അറിവൊക്കെ എന്ത് സംഭവിക്കും? കുറച്ചു കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. ഓ, പൗലോസ് ആ നിലയിലാണ് പറയുന്നത്. ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ എന്താ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ പറഞ്ഞത് നമ്മുടെ പ്രതീക്ഷകളെ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ, ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെയുള്ള ഈ ലോകത്തിൽ കൊണ്ടുവന്ന് വെക്കരുത്, നിത്യമായ കാര്യത്തിൽ വെക്കണം. പൗലോസ് അങ്ങനെയാണ് വെച്ചത്. അതുപോലെ തന്നെ കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് താൻ പറഞ്ഞപ്പോ, അത് ഇവിടെ വെച്ച് ഈ ശരീരത്തിലിരിക്കുമ്പോൾ കർത്താവിനെ എത്രത്തോളം പ്രസാദിപ്പിക്കാമോ അതിന്റെ തുടർച്ചയായിരിക്കും ശരീരം വിട്ടാലുമുള്ള പ്രസാദിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിലിരിക്കുമ്പോൾ കർത്താവിനോട് എത്രയും അടുത്ത് വരാനായിട്ട് ശ്രമിക്കുന്നു, അതിനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ശരീരത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഒരു ഞരക്കമാണ് പൗലോസിനുള്ളത്. എങ്കിലും താൻ ഉള്ളിൽ അത്രത്തോളം ആഞ്ഞു നിൽക്കുകയാണ്. നമ്മളെങ്ങനെയായിരിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. കർത്താവിനോട് അടുത്ത് എത്രത്തോളം വന്നിട്ടുണ്ട്, അടുത്ത് വരാനായിട്ട് നമ്മൾ വന്നില്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ സ്വർഗത്തിൽ പോകുമായിരിക്കും, പക്ഷെ അവിടെ വെറും കൈയുമായിട്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക. ഒരു ആരോഗ്യകരമായ ഭയമുണ്ടാകട്ടെ, പക്ഷെ ഭയം മാത്രമല്ല, സ്നേഹവും നമുക്കുണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മളെ മുന്നോട്ട് നടത്താനായിട്ട് പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ, സ്നേഹം, ദൈവഭയം. ഈ സ്നേഹത്തെ തുടർന്ന് നമ്മൾ കണ്ടു, ഈ സ്നേഹത്തിന്റെ ഫലമായിട്ട് ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് ലിവ് ടു ഹിം, അവനായിട്ട് ജീവിക്കുന്നു. അവനായിട്ട് അങ്ങനെ ജീവിക്കുന്നവർ തമ്മിലുള്ള ഒരു കൂട്ടായ്മ, അല്ലാതെ ജഡപ്രകാരമുള്ള ഒരു കൂട്ടായ്മയല്ല. ഇങ്ങനെയെല്ലാം ഒട്ടേറെ കാര്യങ്ങൾ പൗലോസ് തന്റെ ജീവിതത്തിൽ നിന്ന് ഈ 2 കൊരിന്ത്യർ 5 പറയുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഇന്ന് കേട്ട വചനത്തോടുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് കൊണ്ടുവരാം. നാളെ കഴിയുന്നതോറും കർത്താവെ ഞാൻ നിന്നുമായിട്ട് എത്രത്തോളം അടുത്തു വരുന്നുണ്ട്, കർത്താവെ ദൈവഭയം എന്നിലെ വർദ്ധിച്ചു വരുന്നുണ്ടോ, കർത്താവിന്റെ സ്നേഹം എന്നെ ഇപ്പോൾ സ്പർശിക്കുന്നുണ്ടോ. ആദ്യകാലത്തൊക്കെ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് കേൾക്കുമ്പോൾ എന്റെ ഹൃദയം തുടിക്കുമായിരുന്നു. ഇന്നോ, ഇന്ന് ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് എത്രയെല്ലാം പറഞ്ഞാലും ഹൃദയത്തിൽ ഒരു 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 ചലനവും ഉണ്ടാകുന്നില്ലേ, ഉണ്ടാകുന്നില്ലേ. ചില പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ചില പാട്ടുകൾ ആദ്യമായിട്ട് ആളുകൾ പാടുമ്പോൾ അതിന്റെ ശ്രുതിയും അതിന്റെ ട്യൂണും ഒക്കെ കൊണ്ട് നമുക്ക് വലിയൊരു താല്പര്യമാണ് ഉണ്ടാകുന്നത്. എന്നാൽ അത് ഒരു വട്ടം, രണ്ടു വട്ടം, പത്ത് വട്ടം, നൂറ് വട്ടം പാടി കേട്ട് കഴിയുമ്പോൾ പിന്നീട് ആ വരികൾ പാടുമ്പോൾ നമുക്ക് ആ ട്യൂണിനോടൊരു താല്പര്യമില്ല, നമ്മളെ അത് സ്പർശിക്കുന്നില്ല. അതിപരിചയം കൊണ്ട് അതിന്റെ ട്യൂണും അതിന്റെ ഇമ്പവും നമ്മളെ സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പാടി 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 അവസാനം നമ്മളെ അത് സ്പർശിക്കുന്നില്ലേ. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം, കർത്താവിനായിട്ട് ജീവിക്കാം, കർത്താവിന് വേണ്ടി ജീവിക്കുകയല്ല, ലിവ് ടു ഹിം, കർത്താവിനായിട്ട് ജീവിക്കാം. അത് കർത്താവിന് നമ്മൾ ചെയ്യുന്ന ഒരു സൗജന്യമല്ല, മറിച്ച് നിത്യതയില് നമുക്ക് കർത്താവുമായിട്ട് ആ നിലയിൽ അടുപ്പവും സ്വർഗീയ സന്തോഷവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചേ ആ നിലയിലുള്ള ഒരു അടുപ്പം നമ്മൾ ഉണ്ടാക്കാം. അതിന് അതുകൊണ്ട് ദൈവഭയത്തില് സ്നേഹത്തില് നമുക്ക് നമ്മുടെ വിശുദ്ധിയെ തേക്കാം. പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങൾക്ക് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.